വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്നു പിടിപ്പിൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാനും വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രയേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോകും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ടും നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർത്ത് നിൽക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും. ലെബാനോനിലെ ദേവദാരുപോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവച്ചും പച്ചപിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാനവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ ഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹോവേ, ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന് നോക്കണമേ. ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കുമായി പോയിരിക്കുന്നു. ഞങ്ങൾ അനാഥരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു. ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വിശ്രാമവുമില്ല. അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്ലേമിയർക്കും അശ്വര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത ഇല്ലാതെയായിരിക്കുന്നു. അവരുടെ ഔർത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്ന് കൊണ്ടുവരുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യം നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പുപോലെ കറുത്തിരിക്കുന്നു. അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകുമാരെയും വഷളാക്കിയിരിക്കുന്നു. അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചുമില്ല. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു. ബാലന്മാർ വിറക് ചുമടുകൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൗവനക്കാരെ സംഗീതത്തിലും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷമില്ലാതെയായി. ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. സിയോൻ പർവ്വതം ശൂന്യമായി. കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ യഹോവേ, നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തേതുപോലെ ഒരു നല്ല കാലം വരുത്തണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ? ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള ചട്ടങ്ങളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ ഞാങ്ങണ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും പിരിച്ച കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്ക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, ഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഇതാ ഞാനെന്ന് അവൻ അരുളിച്ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താൽപര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളി ഉദിക്കുകയും നിന്റെ അന്ധകാരം മധ്യാനം പോലെയാകും. ഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേഴ്ത് തീർക്കുന്നവനെന്നും കുടിയിരുപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാന താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും ഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ ഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരും. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും എഫ്രയിലെയും ചിട്ടൊട്ടകങ്ങളും നിന്നെ മൂടും. ഷേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാറിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നെബോയാത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും, അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്തുനിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രയേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും, അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു, എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികൾ ആ ശേഷം ശൂന്യമായി പോകും. എന്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എന്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ ഇറങ്ങിക്കൊണ്ട് വരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ ഹോവയുടെ നഗരമെന്നും ഇസ്രയേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നുപോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിനു പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. ഹോവയായി ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയൂ. ഞാൻ താമ്രത്തിനു പകരം സ്വർണം വരുത്തും, ഇരുമ്പിനു പകരം വെള്ളിയും, മരത്തിനു പകരം താമ്രവും, കല്ലിനു പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാരുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. നീ പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിനക്ക് തേജസ്സുമാകുന്നു. നിന്റെ സൂര്യനെ അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുന്നില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. ഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് ഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും വൃദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാഴയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും ഹോവയുടെ നടുതലയെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികൾ ആയിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്ക് ഉണ്ടാകും. ഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ എതിർക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവയെ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കിയിടുവച്ചിരിക്കുന്നു. ഭൂമി കൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. എന്നനമേ ഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗങ്ങളുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്നനമേ ഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യോനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കോണം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ നിന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇതിൽ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസമയത്തോടാകുന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് വിധിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആഴ്ചയാകുന്നു, മരലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അവനെ അറിയുകയില്ല. അവയുടെ ദയോ എന്ന് എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാവും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്താതിരിക്കുന്നവർക്കും തന്നെ. ഭഗവാന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഉറക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ ഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സൈന്യങ്ങളുമായുള്ളവരെ ഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ ഹോവയെ വാഴ്ത്തുവിൻ. എന്നേ ഹോവയെ വാഴ്ത്തുക. ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം വേഗം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാനാ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും പരിപാടിയിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാ ഒന്ന് ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തോസ്ത ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ, പ്രത്യേകിച്ച് 50 ദിവസം പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിനം ബുധനാഴ്ച, മറ്റ് ദിനങ്ങളിൽ പ്രാർത്ഥനയും ഉപവാസത്തിലും ഒക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദിവസങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ആ വിശുദ്ധിയുടെ കൂടുതൽ നന്മയിലേക്ക് ഉയരത്തക്കവണ്ണം വീണ്ടും ഈ ബുധനാഴ്ച ദിവസം കൂടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സർവശക്തനെ ആരാധിക്കാം. സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമുള്ള നിമിഷങ്ങളും അതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ അക്കൗണ്ടബിളായിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള നിമിഷങ്ങളും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ ദൈവം തന്റെ കണക്ക് പുസ്തകത്തിൽ ദൈവമുമ്പാകെ സമർപ്പിച്ച നിമിഷങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ചേർത്ത് വെച്ച നിമിഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന നിമിഷങ്ങളായി നമ്മുടെ ബുധനാഴ്ച ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന ഈ നിമിഷങ്ങളെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് കർത്തൃ സർവ്വനിൽ താഴ്മയോട് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കൊടുക്കുകയും ഇതിനെ ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ ഒന്നേ വി സി വർഗീസ് അച്ഛൻ, പ്രത്യേകിച്ച് റബ്ബാനച്ചൻ, ദൂരേഞ്ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സന്യപാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിൽ നിന്ന് നന്മകളെ പ്രാപ്യമാക്കാനും ഒരുമി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് കത്തീഡ്രലിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും ആദരവോടും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും പാതയറിയാതെ മുമ്പിലേക്ക് ദൈവസന്നിധിയിലേക്ക് നയനങ്ങളെ പതിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ നിത്യമായ ജീവിതത്തിന് ശോഭയും സൗന്ദര്യവും ചൈതന്യവും നിറവാക്കുന്ന അങ്ങയുടെ സ്വർഗീയ പാത ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് അങ്ങയുടെ മുമ്പാകെ ഈ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ഹീതം പോലെ നിത്യം നടത്തിയിടണമേ, എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ, ഇമ്പമുള്ള മാനങ്ങളും തുമ്പമാത്ര സൗഖ്യങ്ങളും ജ്യോതിക്കും നില്ലേയാടിയ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നേരു നീല പാവാഴിയോ നീണ്ട നാടയോ ഗുരുതോ പാരങ്കാരൻ ഞോടുന്നതോ പാരീതിയിലും ഭാഗ്യങ്ങളോ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. എന്തുമീനികൾ ീടുന്നോ എല്ലാം മേനീർവാദോ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട പ്രീണേണാമേ ഏതോ ഗുണ മന്ദറിവാ എല്ലാ ജ്ഞാനവും നീതി മാർഗ തിരിച്ചു നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട തീടേണമേ അഗ്നിമേഘ അടിയാനേയം സ്വന്താടത്തി അനുദിനം കോരുന്നു അപ്പാനേക്കാക്ഷിക്കുക നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട തീടേണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസ്പൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാണാൻ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃതയുണ്ടായി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സുഷളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരൂകരനെ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോൻ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരവിലുമായ കർത്താവ് യേശുശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്തു മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും
ഞങ്ങളുടെ. ആമീൻ. ഭാരക്കുമോർ കാരുണ്യവാനായ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ജഡം ധരിച്ച് ശുദ്ധോളം നോമ്പ് നോറ്റുമെങ്കിൽ നാമും നോമ്പ് നോറ്റ് കരുണയാചിപ്പാനും അനുലപിപ്പാനും പാപമോചനം പ്രാപിപ്പാനും എത്ര യോഗ്യമാകുന്നു. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപവസിച്ച് മുഖപ്രസാദത്തോടെ നാം പറയണം, കർത്താവെ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യാത്ര ചെയ്യുവാൻ ആവശ്യമുള്ള വ്യാപാരി ദേശംതോറും ആവശ്യമുള്ള വഴിയാഹാരം ഒരുക്കിക്കൊള്ളുന്നു. തൽക്കാല വ്യാപാരമുള്ളവൻ തൽക്കാല യാത്രയ്ക്ക് താൻ താൽക്കാലികമായ വഴിയാഹാരം ഒരുക്കണം. വരുമിൻ നാമം നിത്യമായ യാത്രയ്ക്കായി ആഹാരമൊരുക്കാം. കാലാദ്യത്തിൽ രാജപട്ടണത്തിൽ നാം വസിക്കുകയും ചെയ്യും. കണ്ട നോമ്പാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നീ കരുണയുടെ സമുദ്രവും ഞങ്ങളുടെ അന്യായമോ ചെളിയുടെ തുള്ളി പോലെയും ആകുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ല. കർത്താവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടു നേറിയ നിന്റെ സ്നേഹത്തിന് സ്തുതി. നിന്നെ അയച്ച പിതാവിന് സ്തോത്രവും പരിശുദ്ധ റൂഹായ്ക്ക് പോഴ്ച ഉണ്ടായിരിക്കട്ടെ. തന്റെ നോപാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചു വരാമേശ്യ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. കൃപയേതിന്റെ പതിവൻ പ്രകാരം ഞങ്ങളോടൊന്ന് വെച്ച് കരുണയുള്ള ഞങ്ങളോടൊന്ന് ചെയ്യാതിരിക്കുക. കരുണയുള്ള മാതാവിലേക്കെന്ന പോലെ ലോകം നിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ സമാധാനവും നിരപ്പും വരുത്തുക. പാപം ചെയ്ത തലമുറയുടെ മേൽ നിന്റെ ചിറകുകൾ വിരിക്കുകയും ചെയ്യുക. ദൈവഭവനത്തിന്റെ താക്കോൽ വഹിക്കുന്ന നീ അനുദപിക്കുന്ന പാപികൾക്ക് അനുതാപത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. കർത്താവേ, പാപികൾ തങ്ങളുടെ പ്രവർത്തികളാൽ അകൃത്യം ചെയ്തുവെങ്കിൽ പൈതങ്ങളുടെ മേൽ മനസ്സറിയണമേ. നീ പൈതലായി തീർന്നവനാണല്ലോ. ബസ്കുദശായിൽ നിന്നെ ആഘോഷിച്ചിട്ടുള്ള പട്ടക്കാരുടെ മേലും നിത്യവും നിന്നെ വിളിക്കുന്ന അധ്വാനക്കാരുടെ മേലും മനസ്സലിയണമേ. ഉപദ്രവങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുടെ മേലും മനസ്സലിയണമേ. നിന്നെ ആശ്രയിച്ച് വസിപ്പാൻ തക്കവണ്ണം ആശ്വാസത്തിലേക്ക് അവർ വരുവാൻ കൽപ്പിക്കുകയും ചെയ്യണമേ. തന്റെ നോബാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സൃഷ്ടിക്കുന്ന ആ നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളെ ജീവിപ്പിക്കണമേ. നിന്റെ നീതി ഞങ്ങളെ ശിക്ഷിക്കാതെ നിന്റെ കൃപ ഞങ്ങളിൽ സ്ഥിരപ്പെടുത്തണമേ. രോഗികളുടെ മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നത് കണ്ടുകൂടാതെ വൈദ്യൻ ശ്രേഷ്ഠനാകുന്നില്ല. പാപികളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നത് കൂടാതെ കരുണ അറിയപ്പെടുന്നുമില്ല. തന്റെ നോബാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപസവിച്ചവനായ ഗർഭശിക ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമീൻ. പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ഒരിക്കൽ കൂടി അവസരവും ആരോഗ്യം തന്നിട്ടുണ്ട്. ആശമങ്കിലമായി ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും നിമിഷങ്ങളെയും കുറെ കൂടെയൊക്കെ ഒന്ന് വിശുദ്ധിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് ലഭ്യമാകുന്ന നിമിഷങ്ങളാണ് നോമ്പെന്നുള്ളത് നമുക്കറിയാം. സാധാരണ ദിവസങ്ങളെക്കാളിലും നോമ്പിന്റെ ദിവസങ്ങൾക്ക് നാം ഒരുപാട് പ്രാധാന്യം കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭ ഓരോ ദേവാലയങ്ങളും അതിശക്തമായ നോമ്പിനനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇതിന് വലിയ താല്പര്യം കാണിക്കാത്ത ആളുകളുടെ മനസ്സിൽ പോലും നിരന്തരം കേൾക്കുന്ന ശബ്ദങ്ങളും ആഹ്വാനങ്ങളും പ്രാധാന്യത്തോടെ ഈ ദിവസങ്ങളിൽ നിമിഷങ്ങളെ കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് പരിശുദ്ധ സഭ നമുക്ക് നൽകുന്നത്. എന്തിനാണ് പരിശുദ്ധ സഭ ഇത് നൽകുന്നത്? ഈ സഭയിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ആത്മാവിന് നിത്യതയുണ്ടാകണം എന്നുള്ള നിർബന്ധമാണ്. ഒരുപക്ഷെ ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും വളരെ വൈരാഗ്യബുദ്ധിയോടുള്ള, വൈരാഗ്യബുദ്ധി എന്ന് പറഞ്ഞാൽ എതിർപ്പെന്നുള്ള അർത്ഥത്തിലല്ല, അതിശക്തമായ നിഷ്ഠയോടുകൂടി ഈ പിതാക്കന്മാരെ ഇത്തരം രീതിയിലുള്ള ക്രമീകരണങ്ങൾ സഭയിൽ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ഒരുപക്ഷെ ഇവര് നമ്മള് കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പിന്റെ കാഠിന്യത്തെക്കാൾ അപ്പുറമായി അവരുടെ ജീവിതത്തിൽ അവരത് അനുഭവിച്ച് അതിൽ നിന്ന് ലഭിച്ച സന്തോഷവും തെളിമയും വെളിച്ചവും ഒക്കെ അനുഭവിച്ചിട്ടാണ് ആ ഒരു വിശുദ്ധിയിലേക്ക് വളരെ തക്കവണ്ണം നമ്മളെ ഇത് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് സഭ ഒരുക്കുന്ന ശിക്ഷയുടെ നിമിഷങ്ങൾ എന്നതിനേക്കാൾ ഉപരി എന്റെ ആത്മാവിന്റെ രക്ഷയുടെ നിമിഷങ്ങൾ എന്നുള്ള ബോധ്യത്തോടുകൂടി ഏറ്റവും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ നോമ്പ് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. തീർച്ചയായിട്ടും മറ്റു ദിനങ്ങളെക്കാളിലും പ്രലോഭനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ഞാൻ ഓർക്കുക, സാധാരണ ദിവസങ്ങളിലൊന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളൊന്നുമല്ല, നല്ലൊരു രീതിയൊന്നുമില്ല, പക്ഷെ നോമ്പ് തുടങ്ങിയ ഭയങ്കര വിശപ്പാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ദിവസങ്ങളെക്കാളിലും പ്രലോഭനം എപ്പോഴും നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങള് കൂടുതൽ പ്രാധാന്യത്തോടെ നമുക്ക് കാണുവാൻ നമുക്കിടയാവണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് മുമ്പാകെ ഒരുപാട് വഴികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള, എങ്ങനെ സുഖമായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള പല മനുഷ്യരും കാണിച്ചിട്ടുള്ള വഴികള്, പിന്നെ കുറെയൊക്കെ നമ്മൾ തന്നെ ജീവിതത്തിന്റെ സൗഭാഗ്യം തേടിയെടുത്തിട്ടുള്ള വഴികള്, ഇങ്ങനെ പല വഴികളിൽ കൂടി യാത്ര ചെയ്ത നമ്മൾക്ക് നിത്യതയുടെ ലക്ഷ്യബോധത്തിലേക്ക് എത്തത്തക്കവണ്ണം ഏത് പാത തെരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാത്ത പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം ജീവിക്കുന്നത്. ആത്മീയതയാണെങ്കിൽ പോലും ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും ഭാവത്തിലും സൗഭാഗ്യങ്ങൾ വാഗ്ദാനം ചെയ്ത് അകമ്പടിയോടുകൂടിയൊക്കെ സ്പിരിച്വാലിറ്റിയെ ദുർവിനിയോഗം ചെയ്യാൻ തക്കവണ്ണം ഉള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മുമ്പാകെ വലിയൊരു പ്രാർത്ഥനയുള്ളൂ. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നിന്റെ വഴികളെ എനിക്ക് കാണിച്ചു തരണമേ. 86 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. അപ്പൊ സത്യം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നടക്കണമെങ്കിൽ യഹോവ വഴി കാണിക്കണം. യഹോവ കാണിച്ചു തരുന്ന വഴികളാണ് വചനങ്ങളിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നത്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. അങ്ങനെ ദൈവനാമത്തെ ഭയപ്പെട്ട്, ഭയം എന്ന് പറഞ്ഞാൽ പേടിച്ചൊളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല, അതിനേക്കാൾ ഉപരി സ്നേഹമാണ് ഏറ്റവും വലിയ ഭയം. ആ സ്നേഹ ദൈവത്തിൽ പൂർണ്ണമായി സ്നേഹം അർപ്പിച്ചുകൊണ്ട് വളരെ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുവാൻ തക്കവണ്ണം പരിശീലിപ്പിക്കുകയാണ് നമ്മൾ ഈ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടി. അങ്ങനെ ഏകാഗ്ര ചിത്തത്തോടുകൂടി നമ്മുടെ ചിത്തത്തെ നിർമ്മലവും നിത്യതയുള്ളതാക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങൾ നമ്മെ ശക്തീകരിക്കട്ടെ. അങ്ങനെ ഹൃദയത്തെ ഏകാഗ്രമാക്കിയ ഒരു പരിശുദ്ധ പിതാവിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ നോമ്പ് നമ്മൾ മുമ്പോട്ട് പോകുന്നതും. നമുക്കറിയാമല്ലോ അടുത്ത ദിനങ്ങളായിട്ട് 23, 22, 21 ദിവസങ്ങള് നമ്മൾ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പ്രത്യേകമായിട്ട് ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. 22, 23 തീയതികളില് പനങ്കര സഭാഭാസരൻ എന്ന ഏറ്റവും ശ്രേഷ്ഠവും ഉചിതവുമായ ആലങ്കാരിക നാമം വഹിക്കുന്ന പരിശുദ്ധ പിതാവാണ്. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം പരിശുദ്ധ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും സങ്കുചിതമായ പ്രതിബന്ധങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ ഈ സഭ മർത്തോമാസ്ലീഹ പരിപൂർണമായി വേരോടെ പിഴുതെറിയപ്പെടുന്ന വിസ്തരിക്കപ്പെടുന്ന ഒരു അപകടം മണത്തെറിഞ്ഞുകൊണ്ട് ദൈവം നൽകിയ അല്ലെങ്കിൽ മർത്തോമാസ്ലീഹ ഈ ഭാരത മണ്ണിലേക്ക് അയച്ച ദൈവത്തിന്റെ താല്പര്യവും ഉദ്ദേശവും അതിന്റെ അർത്ഥബോധത്തിൽ തിരിച്ചറിഞ്ഞ് ആ നാമധേയം ഇവിടെ വീണ്ടും ഉറപ്പിക്കണം, ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യത്തെ ഇവിടെ നെഞ്ചിലേറ്റുന്ന ഒരു കൂട്ടായ്മയായി ഭാരതസഭ ഉയരണം എന്നുള്ള ലക്ഷ്യബോധം ആ ബോധ്യത്തോടുകൂടി തന്റെ ജീവനും കളഞ്ഞൊരു പരിശുദ്ധ പിതാവാണ്. അതുകൊണ്ട് പരിശുദ്ധ മർത്തോമാസ്ലീഹയുടെ യശസ് ഇന്ന് സഭയിൽ നിലനിൽക്കുന്നു, ആ മധ്യസ്ഥത അനശ്വരമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. അതിനെ എത്തിച്ച ഒരു വലിയ പരിശുദ്ധ പിതാവാണ് വട്ടശ്ശേരി തിരുമേനി. ഒരുപക്ഷെ പലരും ഒരു തെറ്റിദ്ധരിച്ചേക്കാം, ഏതാനും കുറെ പള്ളികൾ നേടിയെടുക്കുവാനോ കുറച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാനാണോ അദ്ദേഹം പ്രവർത്തിച്ചതല്ല. അതിനേക്കാൾ ഉപരി ഒരു ദൈവം ഇട്ട ഒരു നാമധേയം പിഴുതു മാറ്റി മറ്റൊരു നാമധേയം സ്ഥാപിക്കുന്നതിന്റെ ആത്മനൊമ്പരമാണ് അദ്ദേഹം തന്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ സഭയെ വീണ്ടെടുക്കാൻ ആഗ്രഹം കാണിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ മർത്തോമാസ്ലീഹ സ്ഥാപിച്ച സഭ അത് ചില നാമധേയമായി അല്ലെങ്കിൽ ചില സിംഹാസനത്തിന്റെ സ്ഥാപനം എന്നുള്ള ഒരു സങ്കുചിത തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറം ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ മർത്തോമാസ്ലീഹയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സാക്ഷ്യം അത് അദ്ദേഹത്തിന്റെ അവരങ്ങളിൽ പ്രതിധ്വനിച്ചതുപോലെ ആ പിതൃപാരമ്പര്യം നെഞ്ചിലേറ്റുന്ന സഭാമക്കളിലും തലമുറകളിലും എന്നും ഏറ്റുപറയത്തക്കവണ്ണം ഉള്ള ഒരു സാധ്യതയിലേക്ക് നമ്മുടെ വിചാരങ്ങളും ബോധങ്ങളും വിശ്വാസങ്ങളും വളരട്ടെ. ഒരുപക്ഷെ ആ വിശ്വാസത്തോടുള്ള ഏറ്റുപറച്ചിലാണ് നമ്മുടെ തലമുറ നിലനിൽക്കുന്നതും നമ്മുടെ ആത്മാവിന് നിത്യത സാധ്യമാക്കുന്നതും. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് മരണം വരെയും ഏറ്റുപറയത്തക്കവണ്ണമുള്ള വിശ്വാസ ബോധ്യങ്ങളെ നിലനിർത്തുവാൻ തക്കവണ്ണം അദ്ദേഹം എത്തിച്ചു. ആ മഹാപരിശുദ്ധ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പാകെ ശിരസ്സുകളെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു കേസ് മാത്രം നടത്തുന്ന ഒരു പിതാവല്ലായിരുന്നു, അതിനേക്കാൾ ഉപ്പുറം നിരന്തരം രാത്രിയാമങ്ങളിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധനായിരുന്നു. നമുക്കൊക്കെ അറിയാമല്ലോ ചരിത്രം, അദ്ദേഹത്തെ വധിക്കാൻ വന്ന വൈരാഗ്യ ബുദ്ധിയുള്ള ആളുകൾ പോലും അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുന്നത് കണ്ട് ഭയം നോടി ലോകത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്ന പിതാവെന്ന് സാക്ഷിക്കാനുള്ള സാധ്യതയിലേക്ക് കൊല്ലുന്നവരെ പോലും മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം ജീവിതം വരച്ചു കാണിച്ചൊരു പരിശുദ്ധ പിതാവാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പിതാക്കന്മാരെ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് മഹത്വപ്പെടുത്താം. ആ മഹാപരിശുദ്ധന്റെ ഓർമ്മ സഭയിൽ എന്നും ദേവാലയങ്ങളിലൊക്കെ ആഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുവാനും ആ വലിയ പിതാവ് കാണിച്ചു തന്ന ആത്മീക നൽവനങ്ങളൊക്കെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ 25 തീയതി മാർ അപ്രയം മൽപ്പാന്റെയും മാർ തേവോദോറോ സഹതായുടെയും ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ്. എല്ലാ നോമ്പിന്റെയും ആദ്യ ശനിയാഴ്ച ഈ രണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥന അകമ്പടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അപേക്ഷിക്കാറുണ്ട്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും അപ്രയമിന്റെ മെമ്മറയ അദ്ദേഹം അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ നമുക്കറിയാം 3-4 നൂറ്റാണ്ടുകളിലൊക്കെ സഭ അതിന്റെ വിശ്വാസത്തെ ചോദ്യചിഹ്നം പോലെ സമൂഹ മധ്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗതികെട്ട കാലഘട്ടങ്ങളിൽ മനുഷ്യരൊക്കെ വിശ്വാസം എന്തെന്ന് ആഴമായി ബോധ്യപ്പെടുവാൻ തക്കവണ്ണം മനസ്സിലാകാത്ത അതിനപ്പുറം ചുറ്റും അത് ശക്തമായിട്ടുള്ള വിശ്വാസത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പൈശാചിക ശക്തികളൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭാമക്കളെ ആത്മീയമായി ഉദ്ധരിക്കുവാൻ തക്കവണ്ണം വളരെ സന്യാസ ശ്രേഷ്ഠനായി ജീവിച്ച ദൈവത്തിൽ ലഭിച്ച വെളിച്ച ആത്മീയ ബോധ്യങ്ങളും ദൈവശാസ്ത്രങ്ങളുമൊക്കെ പ്രാർത്ഥനകളുമൊക്കെ ഹൃദ്യമായ ഗാനരൂപങ്ങളിൽ ജനമധ്യത്തിൽ ജനഹൃദയങ്ങളിലേക്ക് അതിശക്തമായി കോറിയിടുവാൻ തക്കവണ്ണം യത്നിച്ച ഒരു പരിശുദ്ധ പിതാവാണ് അപ്രൈം അൽപാൻ. ഇന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, ഒരുപക്ഷെ അദ്ദേഹമൊക്കെ എഴുതിയ ഉത്തര പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കിട്ടുന്ന പ്രാർത്ഥനകളൊന്നും നമുക്ക് പ്രാർത്ഥിച്ചു തീരത്തില്ല എന്നുള്ളതാണ് സത്യം. അത്രമാത്രം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത പ്രാർത്ഥനകളും അപേക്ഷകളും വളരെ അർത്ഥവത്തായിട്ടുള്ള അപേക്ഷകളും ഒക്കെയുണ്ട്. ഞാൻ ഓർക്കുക, നമ്മൾ ഈ അപ്രൈമിന്റെ മെമ്മറയൊക്കെ നമ്മൾ ഈ മറ്റ് ഗീതങ്ങളൊക്കെ ആലപിക്കുന്നതിന് പകരമായി ഈ ഗീതങ്ങളൊക്കെ ആലപിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങളൊക്കെ എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. അതൊക്കെ വലിയ ധ്യാനങ്ങളാണ് ഓരോ പാട്ടുകൾ. അത് നമ്മളെ കൂടുതൽ ആത്മീയ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ. അതോടൊപ്പം തന്നെ തേവോദോറോ സഹതായും സഹതാവരണം പ്രാപിച്ച ഒരു പരിശുദ്ധ പിതാവാണ്. ഈ പിതാവൊക്കെ ഈ പിതാക്കന്മാരുടെ ഒക്കെ ഓർമ്മ അനശ്വരമായി നമ്മളിൽ നിലനിൽക്കട്ടെ. അത് ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്തേകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട വി സി വർഗീസച്ചനാണ്. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ശുശ്രൂഷയുടെ അഭിവാജ്യ ഘടകമാണ് പ്രിയപ്പെട്ട അച്ഛന് എപ്പോഴും പുതിയ ആശയങ്ങളും നൂതന ചിന്തകളും ഒക്കെ പകർന്നു തന്ന് നമ്മളെ അച്ഛൻ ധന്യരാക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അനുതാപത്തിന്റെ കീർത്തനങ്ങൾ പാടിയതിനു ശേഷം പഴയ പുസ്തകത്തിൽ 250 പേജിലാണ്, പുതിയ പുസ്തകങ്ങളിൽ ആ നമ്പർ 250 പല പുസ്തകങ്ങൾ പല ഇതിലാണ്. അതിന്റെ അകത്ത് മാംസശേഷവും അസ്ഥികളിൽ അത് മുതലുള്ള ഭാഗം നമുക്ക് കാണാം. മാംസമശേഷവും അസ്ഥികളിൽ ആരംഭിക്കും. മാംസമശേഷവുമസ്ഥികളിൽ പറ്റിവുണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിട്ടിടുന്ന നിർമ്മലസി നൽകണമേ സച്ചിന്തകൾ സ്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നും എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്തം നൽകണമേ ദുർനീതികൾ ദുശ്ചിന്തകളും നല്ല വകാതിൻ മകളെയും എത്രയോ മകലത്താക്കുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ അൻപോടയോനെ ഇതുപോലുൾ ലാശയമെന്നിൽ നീ തന്ന പാപമാകുന്നും നിൻ ചേർച്ച ഞാൻ നേടുകിലേറ്റം നന്ന നാഥ ഇതുപോൽ ബ്രഹ്മലമാ ചിത്തമെനിക്കരുടീടണമേ എന്നിൽ സ്ഥിരവും ചോവുമെഴും റുഹായി
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട വി സി വർഗീസച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ബാലകുമാർ, പിതൃ പുത്ര പരിശുദ്ധാത്മാവാണ് ആത്മീയ ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും വന്ദരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഒരു ദിവസം കൂടി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാൻ തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അല്പസമയം തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമുക്ക് അറിയാവില്ല, നമ്മൾ നോയമ്പിൽ കൂടി കടന്നുപോവുകയാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അത് വളരെ വ്യാപ്തമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛന് രാജേഷ് അച്ഛന് അതിവിടെ ഇവിടെ അത് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും രണ്ടാമത് അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു നോയിമ്പിന്റെ തീമെന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേഹം, ദേഹി, ആത്മാവ് എന്ന രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് ട്രൈക്കോട്ടമിക്കൽ എന്ന് പറയും, അതായത് മൂന്ന് അവസ്ഥാനത്ത് കൂടിയാണ് സൃഷ്ടിച്ചതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അത് ഡൈക്കോട്ടമിക്കിലൂടെയാണ്, അതായത് രണ്ട് അവസ്ഥയിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദേഹത്തെ ദൈവം സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ മുഖത്ത് അല്ലെങ്കിൽ അവന്റെ നോസ്ട്രില് ശ്വാസനാളത്തിൽ ഊതിക്കഴിഞ്ഞപ്പോൾ അവന് ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ദേഹമായിട്ടൊന്നല്ല. അപ്പൊ ഈ ദേഹിയുടെ ഈ സോൾ, ഈ ബിക്കേം എ ലിവിംഗ് സോൾ, അതിന്റെ ഇരിപ്പിടം അവിടെയാണ് മനുഷ്യന്റെ ഫ്രീ വില്ല് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫ്രീ വില്ല് കൊണ്ടാണ് മനുഷ്യനെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു അവകാശം. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഇൻ ദ ഇമേജ് ഓഫ് ലൈക്നെസ്, ഇമേജിലെ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഗോഡ് ഹാസ് ബീൻ ഇമ്പാർട്ടഡ് ടു അസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവിക രൂപത്തില് വളരുന്നതിനും അത് എന്റെ സാദൃശ്യത്തിലേക്ക് വളരുന്നതിനും വേണ്ടിയിട്ട് ദൈവം മനുഷ്യനെ അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഇന്നത്തെ എന്റെ ചിന്താ വിഷയമായിട്ടെടുത്തത് ഈ മനസ്സിനെ, ഏതൊക്കെ വിധത്തിലുള്ള ഒരു മനസ്സുണ്ട് മനുഷ്യനെ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത മർക്കോസിന്റെ സുവിശേഷം 4:1 ഒരു പാരബിളിന്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കുക. അതായത് 4:5-6, 5, 6, 16, 17 വാക്യങ്ങളെ, 5, 6 എന്നുള്ളത് മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണല്ലാത്തടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യനുദിച്ചാറെ ചൂട് തട്ടി വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി, മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ള മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല, മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ഇതിലെ മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു സുവിശേഷമാണ്, ഏകദേശം 16 മാത്രമുള്ള ഒരു സുവിശേഷമാണ്. സിനോപ്റ്റിക് ഗോസ്പലിലെ സാമാന്തരിക സുവിശേഷങ്ങളിലെ ആദ്യം എഴുതപ്പെട്ടതും മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള 80% കണ്ടൻസ് മിസ്റ്റർ മത്തായിലെ മിസ്റ്റർ ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ളതുമാണ്. യേശുക്രിസ്തു ഉപമകളാലല്ലാതെ അവൻ വേറൊരു വിധത്തിലും പഠിപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 13:34 പറയുന്നുണ്ട്. ജീസസ് ടോൾഡ് ദ ക്രൗഡ് ഓൾ ദീസ് തിങ്സ് ഇൻ പാരബിൾസ്, വിത്തൌട്ട് പാരബിൾസ് ഹി ടോൾഡ് ദം നത്തിങ്. യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഉപമ എന്താണ്, വാട്ട് ഈസ് എ പാരബിൾ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പാരബിൾസ് ആർ ഷോർട്ട് അലഗറിക്കൽ സ്റ്റോറീസ് ഡിസൈൻഡ് ടു ടീച്ച് എ ട്രൂത്ത്, റിലിജിയസ് പ്രിൻസിപ്പിൾസ് ഓർ മോറൽ ലെസൺസ്. വെറും സിമ്പിളായിട്ട് ഇതിനെ എല്ലാം കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ എർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ് ദാറ്റ് ഈസ് എ പാരബിൾ. അങ്ങനെ ഉപമകളായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് ഈ പാരബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കർത്താവ് വളരെയധികം പാരബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 30 പാരബിൾസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലർ പറയുന്നു 50 എണ്ണം ഉണ്ടെന്നു. ഇനിവേ 30 എണ്ണത്തിൽ തന്നെ നിൽക്കാം നമുക്ക്. 30 നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ പാരബിളില് ഇവിടെ ദ സോയർ, അതായത് പാരബിൾസിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റേതായിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, ഏതെല്ലാം തെയ്മാണ് കർത്താവ് ഈ പാരബിൾസിൽ ഉപയോഗിച്ചിരുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ലവ് ഉണ്ട്, ഫോർഗിവ്നെസ് ഉണ്ട്, ഗോഡ്സ് കിങ്ഡം ഉണ്ട്, പ്രേയർ ഉണ്ട്, റിഡംഷൻ ഉണ്ട്, എൻഡ് ടൈംസ്, എസ്കറ്റോളജി, എൻഡ് ടൈംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പോപ്പുലർ ആയിട്ടുള്ളത് ദ പാരബിൾ ഓഫ് ദ സോയർ, വിതയ്ക്കുന്നവൻ, ആ പാരബിളാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്പൊ നാം വായിച്ചു കേട്ടത്. അതിനകത്ത് 4-ാമത്തെ അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ, മറ്റു ചിലത് പാറസ്ഥലത്ത് വീണു, ആഴമില്ലാത്തതിനാൽ പിന്നെ അതിന് വേര് അധികം താഴ്ച്ചിട്ട് പോകാത്തതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി. ആഴമില്ലാത്ത, ആഴ്ചയില്ലാത്ത, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു വിത്ത് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഹാർട്ട് ഈസ് ലൈക്ക് തിൻ സോയിൽ ഓൺ എ റോക്ക്, ഇസ് എ ടിപ്പിക്കൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഇൻ പാലസ്റ്റീൻ. പാലസ്റ്റീനിലുള്ള ചില മണ്ണുകൾ അങ്ങനെയാണ്, കൃഷി ചെയ്യുന്നിടത്ത് അതിനടുത്ത് പാറകൾ, അടിയിൽ പാറകൾ കാണും, അതിന് മുകളിലുള്ള മണ്ണിനകത്താണ് ഈ കൃഷി. അവിടെ സിൻസ് ദർ ഈസ് നോ ഡെപ്ത്, വാട്ട് എവർ ഈസ് പ്ലാന്റഡ് കനോട്ട് ലാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ റൂട്ട്സ്. അതായത് ആ പാറകളിലെ മുകളിലുള്ള മണ്ണിൽ വീണതുകൊണ്ടാൽ അതിന് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് വേരുകൾ താഴ്ചയിലേക്ക് പോകാതെ അത് നശിച്ചു പോകുവാനായിട്ട്, ഉണങ്ങിപ്പോകാനായിട്ട് ഇടയുണ്ട്. ദിസ് റെപ്രസെന്റ്സ് ദ ഇമോഷണൽ ഹിയറേഴ്സ്, അതായത് വൈകാരികമായിട്ടുള്ള കേൾക്കുന്ന ആൾക്കളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹു ഈസ് എ ജോയ്ഫുള്ളി അക്സെപ്റ്റ് ഗോഡ്സ് വേർഡ് ബട്ട് ഡസ് നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഇൻ ദ പ്രൈസ് ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ടു ബിക്കം എ ജെനുവൈൻ ക്രിസ്ത്യൻ. അവരെ കുറിച്ച് പറയുന്ന ഷാലോ ഹാർട്ട്, അതാണ് ഈ പാറകളിൽ പറഞ്ഞിരിക്കുന്ന മണ്ണ് വീഴുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഷാലോ ഹാർട്ട്. ആൻഡ് ദർ മേ ബി എ ഗ്രേറ്റ് എന്തുസിയാസം ഫോർ ദ സെവറൽ ഡേയ്സ് ഓർ വീക്സ്, ബട്ട് ഹു പെർസിക്യൂഷൻ ആൻഡ് ഡിഫിക്കൽട്ടീസ് ബിഗിൻ, എന്തുസിയാസം വെയിൻസ് ആൻഡ് ദ ജോയ് ഡിസപ്പിയർ. നമ്മള് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ഈ പറയുന്ന ആൾക്കാര്, ഈ ഷാലോ ഹാർട്ട് എന്ന് പറയുന്ന ആൾക്കാര്, ഹൃദയത്തിന് ആഴ്ചയില്ലാത്തവർ, ഹൃദയം ആഴം കുറഞ്ഞ ഹൃദയമുള്ളവർ, അവരുടെ ഹൃദയത്തിലേക്ക് വീഴുന്ന വചനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കും അവർ സ്വീകരിക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, ഒരാഴ്ചയൊക്കെ കൊണ്ടു നടക്കും, പക്ഷെ പെട്ടെന്ന് അത് തന്നെ മറന്നു പോകുന്നു. സോ അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ഷാലോ ഹാർട്ട് എന്ന് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത്. അവർക്കൊരു റിലിജിയസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വെൻ ബിക്കെയിം ഇറ്റ് ഈസ് എ പെർസിക്യൂഷൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിഫിക്കൽട്ടീസ്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ കേട്ട വചനങ്ങളോ പഠിച്ച വിശ്വാസങ്ങളോ ഉപേക്ഷിച്ചിട്ട് അവർ മറ്റുള്ള വഴികളിലേക്ക് തിരിഞ്ഞ് അതിൽ നിന്നും രക്ഷകിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ അധ്വാനിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഷാലോ ഹാർട്ട്. അവർക്ക് ഒരു ഹൃദയത്തിന് ആഴമില്ലാത്ത, വിശ്വാസം രഹിതരമായ ഹൃദയമുള്ളവരാണ് ഷാലോ ഹാർട്ട്. അവരെ പിന്നെ പ്രയാസങ്ങളുടെ നടുവിൽ അവർ പതറിപ്പോകുന്നുണ്ട്, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നവരും ആയിത്തീരുന്നു. അങ്ങനെയുള്ളവരാണ് ഈ ഷാലോ ഹാർട്ടിലെ ഉപരിപ്ലവമായിട്ടുള്ള ആൾക്കാർ. ഒന്ന്, അവരാണ് ഷാലോ ഹാർട്ട്. ബാക്കി വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 4:15 പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായം 4-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും ദ ഹാർഡ് ഹാർട്ട് കഠിന ഹൃദയം ദൈ റെസിസ്റ്റ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ആൻഡ് മേക്സ് ഇറ്റ് ഈസി ഫോർ സേറ്റൻ. ഈ ബേഡ് വന്ന് തിന്നു കളയുന്നവനെ സാത്താനാണ് വന്ന് അവരിൽ നിന്നും ദൈവത്തിന്റെ വചനങ്ങൾ എടുത്തു കളയാനായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഒരുപാട് ആളുകളെ നടന്ന് ചവിട്ടി മണ്ണ് വളരെ അധികം ദൃഢമായി തീരാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഷാലോ ആയിട്ടുള്ള ഈ ഹാർഡ് ഹാർട്ടുകാർക്ക് പറ്റുന്നത്. ഉപദേശങ്ങൾ പലതവര് കേൾക്കും, പല ഉപദേശങ്ങൾ കേട്ടിറങ്ങി അവരുടെ ഹൃദയം വളരെ കഠിനമായി തീരുന്നുണ്ട്. നമുക്കറിയാം നമുക്ക് ലഭിച്ച ഉപദേശങ്ങൾ പലതരം ഉപദേശങ്ങളോ അവരിൽ പാലിൽ പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ വീടുകളിൽ തന്നെയാണെങ്കിലും പല ഉപദേശക്കാർ വന്ന് നമ്മളെ വശീകരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എസ്പെഷ്യലി യഹോവ വിറ്റ്നസ് അങ്ങനെയുള്ള സെക്ടേറിയൻസും കൾട്ടുകളും നമ്മളുടെ ഉപദേശങ്ങൾ കേട്ട് ഇവരുടെ ഹൃദയം വളരെ കഠിനമായിട്ട് തീരുന്നുണ്ട്. അവർക്ക് യാതൊന്നിലും ഒരു വിശ്വാസമില്ലാതെ വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ സൂര്യനെ ഉദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും കഠിനമായിട്ടുള്ള ആയുസ്സാണെങ്കിലും അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഒരു ചള്ള ആയി കിടക്കുന്ന മണ്ണാണെങ്കില് ഒരു സോയിൽ ആണെങ്കില് അതിന് മെൽറ്റിന് പകരം അത് ഹാർഡാകും. അതൊരു ഇറ്റ് ബിക്കെയിം ലൈക്ക് ക്ലേ, അതുപോലെ ഹാർഡായി തീരും. ഇതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തില് പിന്നെ ദൈവവചനമാകുന്ന സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ഹൃദയം കഠിനമായി പിന്നെ വളരെ പിന്നെ വളരെ മൃദുലമായിട്ട് അവരെ കണ്ണുനീരോടുകൂടി ഒഴുകുവാനായിട്ട് തുടങ്ങും. അതാ ചിലരുടേത് അത് കേൾക്കും തോറും ഹാർഡായിത്തീരുന്നു. ദാറ്റ് ഈസ് ദ ഹാർഡ് ഹാർഡ് ഹാർട്ട്. അങ്ങനെയുള്ളവരെ ഒന്നാമത്തേത് ഇത് ഷാലോ ഹാർട്ട്, രണ്ടാമത്തേത് ഹാർഡ് ഹാർട്ട്, മൂന്നാമത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡഡ് ഹാർട്ട് എന്ന് പറയും. അതായത് വേഴ്സസ് 7:18-19 മാർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 7:7-നകത്ത് ചിലത് മുള്ളിനടിയിൽ വീണു. 18-ാം വാക്യത്തിലും കാണാം മുള്ളിനടിയിൽ വീണത് വചനം. 19-ാം വാക്യത്തിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുള്ളിനടിയിൽ വീഴുന്നതെന്ന് പറയുന്നതാണ് ക്രൗഡഡ് ഹാർട്ട്. അതെ, മുള്ളിനടിയിൽ വീണത് ദിസ് ഈസ് എ ഹാർട്ട് പിക്ചേഴ്സ് ദ പേഴ്സൺ ഹു റിസീവ്സ് ദ വേർഡ് ബട്ട് ഡസ് നോട്ട് ട്രൂലി റിപ്പൻറ്റ് ആൻഡ് റിമൂവ് ദ വീഡ്സ് എക്സ്ക്യൂസ് മീ ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട്. ഒരുപാട് അന്യതാ ചിന്തകൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന ഹൃദയം കളകൾ പറിച്ച് കളഞ്ഞ് വെടിപ്പാക്കുന്നതിന് വേണ്ടിട്ട് മെനക്കെടാറില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഈ നോയിമ്പിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. ഇത് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ കുടിയിരിക്കുന്ന അന്യത ചിന്തകള്, അത് ഒരുപാട് ചിന്തകളുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ലൗകികമായിട്ടുള്ള പിന്നെ അല്ലാതെയുള്ള ചിന്തകളും മറ്റുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം കുത്തി നിറച്ച് അതൊരു വീടാണ്, അതിനെ ഒന്ന് പറിച്ചു കളയാതെ ആ മുള്ളുകൾക്കിടയിലേക്ക് വീഴുന്ന ദൈവത്തിന്റെ വചനത്തെ നാം ഞെരുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് ക്രൗഡഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ആ സോയില് ആ പഠിപ്പിക്കുന്ന ഉപദേശം അല്ലെങ്കിൽ സുവിശേഷം ഗ്രോയിങ് ഇൻ ദ സോയില്, ഹൃദയത്തിലെ വേർഡ്ലി കെയർസ് ലൗകികമായ വിചാരങ്ങൾ കൊണ്ട് ഓർ ഡിസയർ ഫോർ ദ റിച്ചസ് ധനാഗമന ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവര് പിന്നെ വളരെയധികം ചിന്തിച്ച് ഹൃദയത്തെ മതിക്കുന്നവരായിരിക്കും. അവിടെ ദൈവത്തിന്റെ വചനത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ വരുന്നുണ്ടോ? അതൊന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോയിമ്പുകളും നമസ്കാരങ്ങളും മറ്റും നടത്തുന്നത്. അത് ചിന്തിക്കുന്നതിനായിട്ട് നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ തേർഡ് വൺ, ഇസ് ദ ക്രൗഡഡ് ഹാർട്ട്. അത്യാർത്ഥിയോടുകൂടിയുള്ള ചിന്താഗതി, അതുപോലെ മനസ്സിൽ നിന്ന് ഒഴുക്കിക്കളയുന്നതിനെണ്ണം വചനത്തിൽ വളരുന്നതിന് സ്ഥലപരിമിതിയില്ലാത്ത സ്ഥലം പരിമിതമാക്കിയ ഹൃദയം ഒരു ചേഞ്ച് ദ ഇമേജ് ഓഫ് ദിസ് പേഴ്സൺ വാണ്ട്സ് ടു വാക്ക് ഇൻ ദ ബ്രോഡ് വേ ആൻഡ് ദ നാരോ വേ ആൻഡ് സംടൈംസ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വഴി വിസ്താരമുള്ളതും വഴി വിശാലവുമാണ് മത്തായി 7:13-14 ഈ രണ്ട് വഴിയിലൂടെയും ഒരുപോലെ സഞ്ചരിപ്പിക്കാൻ ആർക്കും സാധിക്കയില്ല അതുകൊണ്ട് ആ ക്രൗഡഡ് ഹാർട്ട് ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയത്തില് നന്മ എന്ന് ചിന്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് വിശുദ്ധ നോയമ്പെന്ന് പറയുന്നത് 4-ാമത്തേത് എ ഫ്രൂട്ട്ഫുൾ ഹാർട്ട് 8-ാം അധ്യായത്തിൽ 20-ാം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8:20 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രദമായ ഒരു ഹൃദയത്തെ കാണാം നല്ല മണ്ണിൽ വീണത് മുളച്ച് വളർന്ന ഫലം കൊടുത്തു ദിസ് ഹാർട്ട് പിക്ചേഴ്സ് എ ട്രൂ ബിലീവർ ബിക്കോസ് ദ ഫ്രൂട്ട് എ ചേഞ്ച് ഓഫ് ലൈഫ് ഈസ് ദ എവിഡൻസ് ഓഫ് ദിസ് ദ ട്രൂ സാൽവേഷൻ അതായത് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്നു ആ ഹൃദയ വിശാലതയിൽ നിന്നും എന്നൊക്കെ നമുക്ക് ലഭിക്കാവുന്നതാണ് അതാണ് നല്ല ഫ്രൂട്ട് അതായത് ഫലം കൊടുക്കുന്ന ഒരു ഹൃദയം അവിടെയാണ് സാൽവേഷന്റെ അനുഭവങ്ങളിലേക്ക് വരുന്നത് സത്യവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന്റെ സൃഷ്ടിയുടെ വക്താവ് തീരുന്നതും നല്ല ഫലം പുറപ്പെടുവിക്കുന്നതുമായ നമുക്ക് അനുഭവവേദ്യമാക്കണപ്പെടുന്നതുമായ ഒരു അവസ്ഥാന്തരമായിട്ട് ഒരു മാറ്റപ്പെടൽ ഉണ്ടാകണം അതിനാണ് വിശുദ്ധ നോയമ്പുകളും മറ്റും നമുക്ക് തന്നിരിക്കുന്നത് ആ നോയമ്പുകളിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രചോദനങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ സഹായിക്കേണ്ടത് അത് നാം ആ ഹൃദയത്തെ വെടിപ്പാക്കി കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അന്യതാ ചിന്തകളെയൊക്കെ മാറ്റിക്കളയാതെ ഒരിക്കലും ദൈവവചനം ഹൃദയത്തിൽ വളരുന്നതിന് സാധിക്കത്തില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതാക്കി തീർത്തിരിക്കുന്നു ഇതിനൊക്കെയും ദൈവം തന്നെ കാരണമാണ് 2 കൊരിന്ത്യർ 3:17 ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് മുതലായവയായിട്ട് ഗലേഷ്യൽ 5:19-23 വായിച്ചാൽ അത് കാണുന്നതാണ് എന്നെ സമയക്കുറവ് കൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല നിങ്ങൾക്ക് ജഡത്തിന്റെ പ്രവൃത്തികൾ കാണാം എന്നാല് അതർ ത്രീ ഹാർട്ട്സ് ഹാർഡ് ഹാർട്ട് ഷാലോ ഹാർട്ട് ക്രൗഡഡ് ഹാർട്ട് പ്രൊഡ്യൂസസ് നോ ഫ്രൂട്ട് ഈ ആദ്യത്തെ 3 ഹൃദയങ്ങളും ഉപമയിൽ പറഞ്ഞ മാതിരി ഇറ്റ് പ്രൊഡ്യൂസ് നോ ഫ്രൂട്ട് സോ വി കൺക്ലൂഡ് ദാറ്റ് ദേ ബിലോങ് ടു പേഴ്സൺസ് ഹു ഹാവ് നെവർ ബീൻ ബോൺ അഗെയിൻ നോട്ട് ഓൾ ട്രൂ ബിലീവേഴ്സ് ആർ ഈക്വലി ആസ് പ്രൊഡക്റ്റീവ് ബട്ട് ഫ്രം എവരി ജെനുവൈൻ ക്രിസ്ത്യൻസ് ലൈഫ് ദർ വിൽ ബി സം എവിഡൻസ് ഓഫ് സ്പിരിച്വൽ ഫ്രൂട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നുള്ളതാണ് ഗലേഷ്യ ലേഖനം 5:22 നമ്മൾ വായിക്കുന്നത് ഈച്ച് ഓഫ് ത്രീ ഹാർട്ട് ഷാലോ ഹാർട്ട് ക്രൗഡഡ് ഹാർട്ട് ഫ്രൂട്ട്ലെസ് ഹാർട്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിഫറന്റ് എനിമി ദ ഹാർഡ് ഹാർട്ട് ഈസ് ദ ഡെവിൾ ഹിംസെൽഫ് ഷാലോ ഹാർട്ട് ദ ഫ്ലഷ് കൗണ്ടർഫീറ്റ് റിലീജിയസ് ഫീലിംഗ്സ് ആൻഡ് ക്രൗഡഡ് ഹാർട്ട് ഇൻ ദ തിങ്സ് ഓഫ് ദ വേൾഡ് അതായത് മൂന്നും കൂടെ നോക്കണം ഒരു ഹാർട്ടിൽ വന്നത് ഒന്ന് സാത്താൻ കൊണ്ടുവരുന്നു രണ്ടാമത്തെ ഫ്ലഷ് നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ മൂന്നാമത്തേത് ഈ വേൾഡിന്റെ മോഹങ്ങളെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം ദ്രാവിൽ നിന്നല്ല എന്ന് പരിശുദ്ധനായ യോഹന്നാസ്ലീഹായും പറഞ്ഞിരിക്കുന്നത് ദീസ് ആർ ദ ത്രീ ഗ്രേറ്റ് എനിമീസ് ഓഫ് ദ ക്രിസ്ത്യൻസ് ദ വേൾഡ് ദ ഫ്ലഷ് ആൻഡ് ദ ഡെവിൾ ലോകം ജഡം ശാജ് എഫേഷ്യ ലേഖനം 2:1 ഒന്ന് തൊട്ട് മൂന്ന് വരെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്ന് അവരുടെ ഇടയിൽ നാം എല്ലാവർക്കും മുൻപേ നമ്മുടെ ജഡമോഹങ്ങൾ ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയായവൻ കോപത്തിന് മക്കളായിത്തീരുന്ന എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് മൂന്ന് വരെ. അതുകൊണ്ട് ഈ വിശുദ്ധ നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ബലഹീനയെ നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടവനോട് നാല് ഹൃദയങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഹാർഡ് ഹാർട്ട്, രണ്ടാമത്തെ ഷാലോ ഹാർട്ട്, മൂന്നാമത്തെ എ ക്രൗഡ് ഹാർട്ട്, നാലാമത്തേത് എ ഫ്രൂട്ട്ഫുൾ ഹാർട്ട്. ആ ഫ്രൂട്ട്ഫുൾ ഹാർട്ടിൽ വരുന്നതിനും ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനും ദൈവത്തിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നു. അവസരം തന്ന അച്ഛനോടുള്ള നന്ദിയും ക്രോധനയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നോയമ്പിന്റെ ദിവസങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ഹലോ അച്ഛാ, കേൾക്കാം?
കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കാവല്ലോ അല്ലേ? ഓക്കെ അച്ഛാ, കേൾക്കാം അച്ഛാ. ഹലോ അച്ഛാ, പറഞ്ഞ കേൾക്കാം അച്ഛാ. പറഞ്ഞ എല്ലാം കേട്ടിരുന്നു. എന്റെ ഫോൺ മ്യൂട്ട് ആയതുകൊണ്ടാണ്, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ഭാഗമാണ് മർക്കോസ് സുവിശേഷം നാലാം അധ്യായത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിന്റെ രൂപമാണ്. ഇവാഞ്ചലൈസേഷനത്തെ കൂടുതൽ എല്ലാവരും എടുക്കുന്ന ഒരു ഭാഗമാണ് അത്. ആ ഭാഗത്തെ നമ്മൾ നിരന്തരം കേൾക്കുന്നൊരു ഭാഗമാണെങ്കിലും അച്ഛനതിനെ പുതിയ ഒരു തിരിച്ചറിവോടുകൂടെ മനസ്സിന്റെ നാല് അവസ്ഥകൾ എന്നുള്ള തലത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മളെ വളരെ ചിന്തോദ്ദീപകമായിട്ടൊരു ഭാഗമായത് നമ്മള് ഞാൻ ആദ്യം ഓർപ്പിച്ചതാണല്ലോ. ഈ നമ്മള് ദൈവസന്നിധിയിൽ നന്മയോട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തു നിന്നുള്ള പ്രതിബന്ധങ്ങളാണ് നമ്മളോട് അച്ഛനത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അത് പല രൂപത്തിലാണ് ചെറുത്, രസകരമായിട്ട് ചെറുത് പറഞ്ഞു. പറവകളുണ്ട്, സൂര്യനുണ്ട്, മുള്ളുകളുണ്ട്, ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളാണ്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട ഈ ശരിക്കും യജമാനൻ ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് വിതയ്ക്കുന്നവൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ തോട്ടക്കാരൻ ക്രിസ്തുവാണ്. അമേരിക്ക വന്നതിന് ശേഷമായി എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങി. ഞാനും അങ്ങനെ. ഞാൻ ഈ ആദ്യം കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഈ രീതിയിലല്ലെന്നുള്ളത്. അപ്പൊ അതുപോലെ ഞാൻ വിചാരിച്ചിരുന്നത് കൃഷി ചെയ്യാൻ ഉള്ള അറിവിൽ ഏറ്റവും വലിയ മണ്ടൻ ഞാനായിരുന്നെന്നാണ്. പക്ഷെ വേദോസം വായിച്ചപ്പോഴെ എന്നെക്കാളും മണ്ടൻ ഉണ്ടെന്ന് മനസ്സിലായ ദൈവമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പ്രയോജനമില്ലാത്തടത്ത് ആളിനെ കൊണ്ട് വിത്ത് വിതയ്ക്കുമോ? എനിക്ക് അത്ര അറിവ് കിടന്നുമില്ല. ഈ പാറയുടെ മുകളിലോ വഴിയരികിലും ഈ മുള്ളിലിടയ്ക്കും കൊണ്ട് ആളിനെ വിത്ത് വിതയ്ക്കുമോ? നമ്മളൊക്കെ അതെ. അപ്പൊ നമ്മളൊക്കെ സ്ഥലം നോക്കിയാ വിതയ്ക്കുന്നെ, പക്ഷെ ദൈവം അങ്ങനല്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പ്രയോജനമുള്ള സ്ഥലങ്ങളിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ദൈവം പ്രയോജനമുള്ളിടത്ത് മാത്രം വിതയ്ക്കുന്നവനല്ല, സകല മക്കളെയും പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനാ ദൈവം. അത് പാറയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും അവിടെ നിന്നൊക്കെ എല്ലാ തരത്തിലുമുള്ള വിത്തുകൾ വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാ ദൈവം ഇത് ചെയ്യുന്നത്. അല്ലാതെ ഈ കുറച്ചാളുകളെ മാത്രം നോക്കി നന്മയിലേക്ക് നയിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാലും ഈ വിത്തനെ സ്വീകരിക്കത്തക്കവണ്ണം ഒരുക്കുള്ളൊരു മനസ്സുണ്ടാവും. അച്ഛൻ അത് നല്ല രീതിയിൽ അത് പറഞ്ഞു, കുറെ കൂടെ വ്യക്തമായിട്ടും അങ്ങേയായിട്ട് പറഞ്ഞു. ഇവിടെ ഈ മനസ്സിന്റെ ഒരു, അച്ഛനത് പറഞ്ഞതാണ്, ഈ മനസ്സിന്റെ ഒരു ഒരുക്കമാണ്, എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. പല രൂപത്തിലും പല ഭാവത്തിലും ഓരോന്നും എടുക്കാം. പക്ഷേ ദൈവം ഒരു വിത്ത് പിന്നെ ഫലം കായ്ക്കാനായിട്ട് മണ്ണിലേക്ക് ഇറക്കപ്പെടുക, ഈ തോട്ടക്കാരനൊരു ഒരു ആഗ്രഹമുണ്ട് ഈ വിത്തിനെ പറ്റി. ആ തോട്ടക്കാരന്റെ ആഗ്രഹം അനുസരിച്ച് ഈ മണ്ണ് ഈ വിത്തിനെ ഒരുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് തോട്ടക്കാരെ സന്തോഷിക്കുന്നതും ഈ വിത്ത് ഫലമുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ അച്ഛനത് പറയുകയുണ്ടായി, അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന നല്ല വിത്തുകളായിട്ട് മാറണമെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു നല്ല ഹൃദയം രൂപപ്പെടുത്തി വരണം. ഞാനിങ്ങനെ ഓർക്കുക, എത്രയോ ഇപ്പം ഈ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ ഒരുപാട് വചനം കേൾക്കുന്നവൻ അല്ലേ, ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും വചനമേ ഉള്ളൂ. ഇപ്പൊ പ്രാർത്ഥനകളോടൊപ്പം നമ്മുടെ സഭയിൽ നിന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. ഇനി ഇതെല്ലാം കൂടെ എവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് എന്റെ പേടി. നമ്മൾ ഈ പ്രാർത്ഥന നല്ലതാ, ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ഇരിക്കുന്നത് നല്ലതാ. ഈ പ്രാർത്ഥന തലക്ക് പിടിക്കരുത് അല്ലേ, ഈ പ്രാർത്ഥന തലക്ക് പിടിക്കപ്പോഴായി വട്ടു തുടങ്ങുന്നത്. അപ്പൊ ഇത് ഹൃദയത്തിൽ ഇരുന്നാ മതി. ഈ ഒരു എല്ലാത്തിലും ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോഴത്തേക്ക് ഈ ദൈവം ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അങ്ങ് പ്രാർത്ഥനയെ മാറിപ്പോവുക. പിന്നെ നമ്മൾ വേറെ ഏതാണ്ട് ലെവലിലൊക്കെ മാറിപ്പോകുന്ന പറയും, പ്രാർത്ഥനയുടെ ഒക്കെ അപകടം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ഇരുന്നാ മതി, തലക്കോട്ട് എടുക്കരുത്. തലക്കെടുത്തു കഴിഞ്ഞാൽ ഏത് സാധനം തലക്ക് പിടിച്ചാൽ നമ്മൾ കള്ളു പിടിച്ചിട്ട് പറയത്തില്ലേ, കള്ളു പിടിച്ചാല് വൈദ്യ കിടക്കണം എന്ന് പറയാനുണ്ടല്ലേ. വൈദ്യ കിടന്ന കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അമേരിക്കക്കാരൊക്കെ കുടിക്കും വൈദ്യ കിടക്കും, മലയാളി കുടിക്കും എന്തോ പറ്റും. അതുകൊണ്ട് ഈ വിക്രികളും വികൃതികളും ഒക്കെ കാണിക്കുന്നേ അല്ലേ. ഏറ്റവും കൂടുതൽ നാട്ടിലെ നാടൻ കലകൾ കാണുന്നത് മദ്യപിക്കുന്ന റോഡിൽ കാണിക്കുന്ന നാടൻ കലകളാണ്. അപ്പൊ ഇന്ന് തലക്ക് പിടിക്കുന്നുണ്ട്, അപ്പൊ എല്ലാത്തിനും അതാ. അപ്പൊ അത് ഹൃദയത്തിൽ അത് പാകപ്പെട്ട് പ്രയോജനപ്പെടുമ്പോഴാണ് അത് 30 അച്ഛൻ പറഞ്ഞതുപോലെ 30, 60, 100 പേനി ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തി വരുന്നത്. അവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും അച്ഛൻ നല്ലൊരാശയം അച്ഛൻ അത് പറഞ്ഞേ. എനിക്ക് അത് നല്ല രീതിയിൽ, അത് നല്ല രീതിയിൽ അച്ഛൻ അത് പറഞ്ഞു. കുറെ കൂടെ രീതി പറഞ്ഞ കുറെ കൂടെ നോക്കാം. നല്ല എനിക്കിതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ അച്ഛൻ ആ ഇത് എപ്പോഴും കേൾക്കുന്ന ആശയത്തെ അച്ഛൻ വിശദീകരിച്ചത്. തീർച്ചയായിട്ടും ഞാനതിന് പ്രത്യേകമായിട്ട് അച്ഛനോട് അനുമോദിക്കുന്നു. നല്ല കൂടുതൽ അത് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അത് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും ആശംസയും പ്രിയപ്പെട്ട അച്ഛനോട് ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്, നമ്മൾ സാധാരണ ഓർക്കാറുള്ള നാമങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. അലിസ് പ്രൊഫസർ, ജിമ്മി, സാറാമ, ടൈറ്റസ്, സരള, തമ്പിശാന, പീറ്റർ തോമസ്, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോയൽ മാത്യു, ടോബി, സേറ, മോളി, കുഞ്ഞുമോൻ ഫ്രം അഡ്ബണ്ടൻ, ജിമ്മി, രാജൻ തോമസ്, ലിസി എബ്രഹാം, രാജു, സാൻ തോമസ്, സൂസി, സോനു ജെയിംസ്, ഷാനൻ, പോൾ ഫിലിപ്പ്, ഗ്രേസി, ബേബിക്കുട്ടി, ജോഹാൻ, ജോൺ മാത്യു, ബിജി ജേക്കബ്, റോസമ്മ, അജി ദാനിയൽ, ലീലാമ ജോൺ, ഡൊറൈൻ, ലോറൻ, എൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ഏലിയാമ, ജിജിമോൾ പൗലോസ്. അതുപോലെ തന്നെ നമ്മൾ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ ഫാമിലി പ്രോബ്ലം ഒക്കെ ആയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെ ആസക്തി മൂലം നശിച്ചു ഓടുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഓർക്കാം. ഇതെല്ലാം ദിവസം ഇതിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഈ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലെ കടന്ന നിമിഷം അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്നു. വളരെ അത്ഭുതകരമായി ഓരോ നിമിഷവും ഞങ്ങളെ പരിപാലിക്കുന്നു. അങ്ങയുടെ കരുതലിനും സ്നേഹത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി സ്വീകരിക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അത് ലോകം ഒരുക്കുന്നതാണെങ്കിലും സഹജീവികളിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലും പല രൂപത്തിലും ഭാവത്തിലും അനുഭവിക്കേണ്ടി വരുമ്പോഴും തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കുന്നതിന് പിന്നിൽ അങ്ങ് ഒരുക്കുന്ന നിമിഷങ്ങളും കേൾക്കുന്ന വചനങ്ങളും സാധ്യതകളുമാണ് തിരിച്ചറിഞ്ഞ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയോട് അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളിടയാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയൊക്കെ അതിനുള്ള സാധ്യതയെ പരിലസിക്കുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ ഏറ്റു പറയുകയും അതുപോലെ ഹൃദയത്തിൽ രോഗികളായിട്ട് പ്രയാസമായിട്ട് പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരുമായിട്ടുള്ളവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവിടുന്ന് കൂടുതലായി വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അങ്ങ് ഒരുക്കുന്ന സൗഖ്യവും അനുഗ്രഹങ്ങളും ഒക്കെ കൂടുതൽ പ്രാപ്യമാക്കുവാൻ ഇടയാകണമേ. ഈ അടുത്ത ദാനങ്ങളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിട്ടുള്ള ആളുകളൊക്കെ അങ്ങ് നൽകുന്ന സൗഖ്യത്തിലും ആരോഗ്യത്തിലുമൊക്കെ നന്ദിയോട് അത് ഏറ്റുപറയുകയൊക്കെ ചെയ്യുകയുണ്ടായി. കൂടുതൽ ബലവും ശക്തിയും ഒക്കെ അവരിൽ വ്യാപരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ആ കരുണയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ ദൈവമേ. ആ കരുണയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളിടയാക്കണമേ. രണ്ടു കാലിൽ നിന്നുകൊണ്ട് ആരാധിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം തരുമ്പോൾ അത് ഞങ്ങളുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, അത് കരുണ കൊണ്ട് ലഭിച്ചതാണെന്നുള്ള നിമിഷങ്ങൾ അഹങ്കാരമില്ലാതെ തലക്കണമില്ലാതെ അങ്ങയുടെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു ശ്വാസത്തിന്റെ പോലും കഴിവുള്ളവരല്ലോ ഞങ്ങൾ. അതുപോലും എടുക്കുന്നത് അങ്ങയുടെ ദാനത്തലാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ശ്വാസവും ആരാധനയായി രൂപപ്പെടുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇത് സംബന്ധിക്കുകയും സംബന്ധിക്കാൻ പറ്റാതെ പോയവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഒരു കുഞ്ഞുങ്ങളൊരു നശിച്ചു പോകാൻ ഇടയാകല്ലേ. പ്രത്യേക മദ്യപാനവും മയക്കുമരുന്നും അത്തരം രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മക്കൾക്ക് ഇവിടെ തിരിച്ചറിവ് കൊടുക്കണമേ. ജീവനും ജീവിതവും ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരക്കരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ദൈവ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, വിവാഹപ്രായമെത്തിയിട്ട് പങ്കാളികൾ ലഭിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പല മാതാപിതാക്കളും വേദനയോടെ കടന്നു പോകുന്നു. അവരുടെയൊക്കെ കണ്ണുനീരവിടുന്ന് മാനിക്കണമേ. അവർക്ക് അനുയോജ്യമായ പങ്കാളികൾ ലഭിക്കാനും നല്ല മാതൃക അവരുടെ കുടുംബജീവിതം നയിപ്പാനുള്ള നിമിഷങ്ങൾ ഒരുക്കി കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവരുടെ മാനസിക വേദനയെ അവിടെ നിന്നറിയണമേ. അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടും സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വഴികളെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരോഗ്യം കഴിവും ബുദ്ധിയും കൊടുക്കണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും നയിക്കുന്ന തിരുമേനിയും ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഏറ്റിരിക്കുന്ന ചുമതലകൾ ശ്രദ്ധയോട് നിർവഹിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ ചൊരിയണമേ. പ്രകൃതിക്ഷോഭം മൂലം തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയെ വിളിക്കുന്ന തലങ്ങളിലേക്ക് ഉയരുവാനും അങ്ങയുടെ സത്യനാമം എന്നും ഉയർന്ന് കാണത്തക്കോണം ഈ മനുഷ്യ സമസ്ത മാനവജാതിയുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. ഈ ലോകം മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്ന കൂട്ടായ്മ രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അഭിഷേകത്തിനെ ഓർക്കുന്നു. ബലപ്പെടുത്തണമേ കുടുംബത്തെയും ഇടവയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെ താഴ്മയുടെ സമർപ്പിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവം ഓരോ കൂട്ടായ്മകളിൽ ഞങ്ങൾ പങ്കിട്ടു പോകുമ്പോഴും ഓരോ നോയമ്പുകൾ ഞങ്ങൾ അനുഷ്ഠിച്ച് ഞങ്ങൾ കഴിയുമ്പോഴും ഞങ്ങളിൽ എന്തൊക്കെ ലഭിച്ചു എന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ മക്കളെന്ന അവകാശത്തോട് പറയത്തക്കവണ്ണം അങ്ങയുള്ള ബന്ധത്തിൽ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. ശകല വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഈ അടുത്ത നാളിൽ മാറാമൺ കൺവെൻഷനെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ചെറുപ്പക്കാർ കുഞ്ഞുങ്ങള് ദൈവമേ, ഒരു വീട്ടിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിതീവ്രമായ നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ മാതാപിതാക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട പ്രിയപ്പെട്ട ഷമ്മാസിനെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിൽ നഷ്ടങ്ങളും വേദനകളും ഉണ്ട് എങ്കിലും ലോകത്തിന്റെ കഷ്ടത്തെ ജയിച്ച് തിരിച്ചു വന്ന അങ്ങയുടെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിലെ ശൂന്യതകളെ മാറ്റി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ആ ബോധങ്ങളിലേക്ക് വളരുവാൻ നീ അവരെ തൊടണമേ. തകല വാങ്ങിപ്പോർക്ക് സ്വർഗ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൽ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ പ്രത്യേകിച്ച് കൃഷ്ണനോടുകൂടിയും പിന്നെ പറഞ്ഞ എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഒന്ന് എന്നേക്കുണ്ടായിരിക്കും മാറാണമേ. ആമേൻ.
ധന്യവാദം. ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട വി സി വിറസിനുള്ള സ്നേഹം അറിയിക്കുകയാണ്. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച എലിസബത്ത് ആന്റി, അതുപോലെ പ്രിയപ്പെട്ട മനോജ്, ഇതിന് റെക്കോർഡ് ചെയ്ത പ്രിയപ്പെട്ട മനോജ്, അല്പം അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നോമ്പ് ആശംസിക്കുന്നു. നോമ്പിന്റെ ദിനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം അനുഗ്രഹിക്കട്ടെ.